കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1-2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് തകർന്ന ഹൃദയവുമായി കഴിഞ്ഞ ജനങ്ങളോട് ദൈവത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന പ്രവാചകനാണ് 3 യെശയ്യ എന്നറിയപ്പെടുന്ന യെശയ്യ 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകൻ. നമ്മൾ പ്രവാസ അനന്തര കാലഘട്ടം പഠന വിഷയമാക്കുകയായിരുന്നു. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് പേർഷ്യൻ ഭരണാധിപത്യത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് ചുരുക്കമായി നമ്മൾ കഴിഞ്ഞ തവണ കണ്ടുവച്ചത്. പേർഷ്യൻ ആധിപത്യത്തിന് ശേഷമുള്ള കാലഘട്ടം, അത് ഗ്രീക്ക് ആധിപത്യവും പിന്നീട് റോമൻ ആധിപത്യവും ആണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. പേർഷ്യൻ സാമ്രാജ്യം വളരെ പെട്ടെന്നാണ് അസ്തമിച്ചത്. ഒരു ചെറിയ പ്രവിശ്യയായിരുന്ന മാസിഡോണിയയിൽ നിന്ന് ഫിലിപ്പിൻ്റെ മകനായ അലക്സാണ്ടർ, ചെറുപ്പക്കാരനായ അലക്സാണ്ടർ 20 വയസ്സിൽ തുടങ്ങിയ ദിഗ്വിജയങ്ങളുടെ വലിയ യാത്ര, ഏതാണ്ട് 13 വർഷങ്ങൾ കൊണ്ട് അവസാനിച്ച ആ വലിയ പടയോട്ടങ്ങളുടെ കാലഘട്ടം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായിരുന്നു. BC 332 അലക്സാണ്ടറിൻ്റെ സൈന്യം ദാരിയുസിൻ്റെ പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയതോടുകൂടി ഒരു വലിയ സാമ്രാജ്യം തകർന്നു വീഴുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ര വേഗത്തിൽ നിലം തൊടാതെ പാഞ്ഞു വരുന്ന ഒരു കോലാട്ടുകൊറ്റനോടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അലക്സാണ്ടറിൻ്റെ ഈ ദിഗ്വിജയങ്ങളെ ഉപമിക്കുന്നത്. ഒരു പുതിയ യുഗം ആരംഭിക്കുകയായി, യവന സംസ്കാരത്തിൻ്റെ കാലഘട്ടം. വിശ്വവിഖ്യാതനായ തത്വജ്ഞാനിയായ അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർ ഒരു വലിയ ദർശനവുമായിട്ടാണ് പടപ്പുറപ്പാട് ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരം യവന സംസ്കാരമാണെന്നും ഏറ്റവും ഉന്നതമായ കാഴ്ചപ്പാടുകൾ അവരുടേതാണെന്നും ആ കാഴ്ചപ്പാടുകളിലേക്ക് സംസ്കാരത്തിലേക്ക് ലോകത്തെ മുഴുവനും കൊണ്ടുവരണമെന്നുമുള്ള ഒരു വലിയ ആഗ്രഹവും ദൃഢമായ നിശ്ചയവും അലക്സാണ്ടറിനുണ്ടായിരുന്നു. ഒരു ചെറിയ സൈന്യവുമായി ഇറങ്ങിപ്പുറപ്പെട്ട അലക്സാണ്ടർ വളരെ വേഗം ഒരു സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അധിപനായി. അലക്സാണ്ടർ ചെന്നിടത്തെല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. വളരെ ചുരുക്കമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നു ദാരിയസിൻ്റെ പരാജയത്തിന് ശേഷം. ഇസ്രായേലിലും ഈ അലക്സാണ്ടറിൻ്റെ വിജയത്തിൻ്റെ മാറ്റുലികളുണ്ടായി, അനുരണനങ്ങളുണ്ടായി. ഇസ്രായേൽ ജനം അലക്സാണ്ടറിനെയും അലക്സാണ്ടറിൻ്റെ സംസ്കാരത്തെയും വലിയ ആദരവോടുകൂടിയാണ് വീക്ഷിച്ചത്. ഇസ്രായേൽക്കാർ മാത്രമല്ല, അന്നത്തെ ലോകം മുഴുവനും ഈ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വളർച്ച, കടന്നുവരവ് രക്ഷാചരിത്രത്തിലും നിർണായകമായ ഒരു വഴിത്തിരിവായി മാറുന്നുണ്ട്. ഈ കാലഘട്ടത്തെ പുസ്തകങ്ങൾ പ്രധാനമായും ദാനിയേൽ, തോബിത്ത്, യൂദിത്ത്, 1-2, മക്കബായർ, പ്രഭാഷകൻ, ജ്ഞാനം എന്നീ പുസ്തകങ്ങളാണ്. ദാനിയേലിൻ്റെ പുസ്തകം പ്രവാചകഗ്രന്ഥമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹീബ്രു ബൈബിളിൽ ദാനിയേൽ ഒരു പ്രവാചകനായിട്ടല്ല പരിഗണിക്കപ്പെടുന്നതെങ്കിലും ലിഖിതങ്ങളുടെ പട്ടികയിലാണ് ദാനിയേൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഈ അലക്സാണ്ടറിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുണ്ടായ ചരിത്രത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ദാനിയേലിൻ്റെ പുസ്തകം ഏറെ സഹായിക്കും. അതുപോലെ തന്നെ തോബിത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പുസ്തകങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളാണ്. യവന സംസ്കാര കാലഘട്ടത്തിലെ, യവന ഭരണ കാലഘട്ടത്തെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് തോബിത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പുസ്തകങ്ങൾ. 1-2 മക്കബായരുടെ പുസ്തകങ്ങൾ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ രണ്ടാം ഭാഗം, ഇസ്രായേൽ ജനത്തിന് നേരിടുന്ന വലിയ മതപീഡനത്തിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ടതാണ് പ്രഭാഷകനെന്നും ജ്ഞാനമെന്നും അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങൾ. നമ്മൾ ആദ്യമേ രാഷ്ട്രീയ തലത്തിലുണ്ടായ മാറ്റങ്ങളും അതിലൂടെ കടന്നു വന്ന സമൂഹത്തിലെ ചിന്താഗതികളിലെ മാറ്റങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അലക്സാണ്ടറിൻ്റെ അത്ഭുതകരമായ വിജയം, അലക്സാണ്ടർ പ്രതിനിധാനം ചെയ്ത, വിഭാവനം ചെയ്ത സാമ്രാജ്യത്തിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ഒക്കെ വലിയ ഒരു പ്രചാരണത്തിന് കാരണമായി തീർന്നു. അലക്സാണ്ടറിൻ്റെ വിജയത്തോടുകൂടി ഒരു പുതിയ ലോക ക്രമം തന്നെ സംജാതമാവുകയായി. ഗ്രീസ് മുതൽ സിന്ധു നദീതടം വരെയുള്ള വലിയ വിശാലമായ ദേശം മുഴുവനും ഒരേ ഭാഷയുടെ കീഴിൽ, ഒരേ ഭരണത്തിന് കീഴിൽ കോർത്തു നിൽക്കാനായിട്ട് സാധിച്ചു എന്ന് തന്നെ വലിയൊരു നേട്ടമായി. അതുവരെ വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്ന ജനങ്ങളിൽ അലക്സാണ്ടറിൻ്റെ വരവോടുകൂടി ഗ്രീക്ക് ഭാഷ ഒരു സംസാര ഭാഷയായി മാറാനായിട്ട് സാധിച്ചു. അലക്സാണ്ടറിൻ്റെ വിജയങ്ങൾ തന്നെയാണ് അതിന് കാരണമായത്, ഏറ്റവും വലിയ കാരണം. എത്ര പെട്ടെന്ന് ഈ ചെറുപ്പക്കാരനെ ഈ രാജ്യത്തെ മുഴുവനും വലിയ സാമ്രാജ്യങ്ങളെ തകിടം മറിക്കാനും കീഴടക്കാനും സാധിച്ചു എന്നത് വലിയ വിസ്മയത്തിന് തന്നെ കാരണമായി തീർന്നു. അതോടൊപ്പം ഗ്രീക്കുകാരുടെ ചിന്താഗതികളും അവരുടെ ആചാര രീതികളും മര്യാദകളും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. ഗ്രീക്ക് ഭാഷയോടൊപ്പം ഗ്രീക്കുകാരുടെ ചിന്താഗതികളും കടന്നു വന്നു. അവരുടെ തത്വചിന്തകൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. തങ്ങളുടേതായ സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി അലക്സാണ്ടർ കീഴടക്കിയ ദേശങ്ങളിൽ വലിയ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു, പട്ടണങ്ങൾ സ്ഥാപിച്ചു. ഉദാഹരണമാണ് അലക്സാണ്ട്രിയ. ഈജിപ്തിനെ കീഴടക്കി ഈജിപ്തിൻ്റെ തീരപ്രദേശത്ത് അലക്സാണ്ടർ സ്വന്തം പേരിൽ തുടങ്ങിയ നഗരം പിന്നീട് ലോകത്തിലെ ഒന്നാം കിട നഗരമായി തീർന്ന ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി മാറി അലക്സാണ്ട്രിയ. ഇതുപോലെ അലക്സാണ്ടർ കീഴടക്കിയ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ ആരംഭിച്ചു. അവിടെ വിവിധങ്ങളായ കലകൾ, വിവിധങ്ങളായ വിജ്ഞാന ശാഖകൾ രൂപം കൊള്ളുകയും ജനങ്ങളെല്ലാം ഈ വിജ്ഞാനത്തിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്തു. സർവകലാശാലകളോടൊപ്പം കടന്നു വന്ന മറ്റൊന്നായിരുന്നു വിനോദത്തിൻ്റെതായ കളരികൾ. പ്രത്യേകിച്ചും ഒളിമ്പിക് ഗെയിംസ് പോലുള്ള ഗ്രീക്കുകാരുടെ മത്സരക്കളികൾ, അത്ലറ്റിക്സും ഗെയിംസുമായിട്ട് കളങ്ങളിൽ ഗ്രീക്കുകാരുടെ വലിയ സ്വാധീനം പ്രകടമായി. ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് ആകൃഷ്ടരായി. നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റിൻ്റെ ജ്വരം പോലെ യവന സംസ്കാരത്തിൻ്റെ ആ സ്വാധീനം വളരെ ശക്തമായി ദേശത്ത് മുഴുവൻ, ലോകത്ത് മുഴുവനും പ്രചരിക്കാൻ തുടങ്ങി. ഇതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ടായി തിയേറ്ററുകൾ. നടനകല ഗ്രീക്കുകാരുടെ ഒരു സവിശേഷതയായിരുന്നു, പ്രത്യേകിച്ചും ഗ്രീക്ക് ട്രാജഡികൾ. ഈ ഗ്രീക്ക് ട്രാജഡികളിലൂടെ ഒരു പുതിയ മനോഭാവം, പുതിയ കാഴ്ചപ്പാട്, പുതിയ ചിന്താഗതികൾ കടന്നുവരാൻ തുടങ്ങി. ഇങ്ങനെ വിജ്ഞാനം പകരുന്ന സർവകലാശാലകളും വിനോദം പകരുന്ന കായികാഭ്യാസ കളരികളും മനുഷ്യനെ നയിക്കുന്ന തിയേറ്ററുകളുമൊക്കെ യവന സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ മുതൽക്കൂട്ടുകളായി. ഈ ഒരു സ്വാധീനത്തോടൊപ്പം ചിന്താഗതിയിലും കാതലായ മാറ്റം വരാൻ തുടങ്ങി. ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മനുഷ്യജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലും യവന സംസ്കാരത്തിൻ്റെ സ്വാധീനം കടന്നു വന്നു. അലക്സാണ്ടറിൻ്റെ ഈ സ്വാധീനം അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം തുടരുകയുണ്ടായി. 322 അലക്സാണ്ടർ ബാബിലോണിൽ വെച്ച് രോഗബാധിതനായി പനിപിടിച്ചു മരിക്കുന്നതാണ് പറയുന്നത്. അതിനുശേഷം അലക്സാണ്ടറിൻ്റെ കീഴിൽ രൂപപ്പെടുത്തിയ ഈ വലിയ സാമ്രാജ്യം 4 ഭാഗങ്ങളായി ചിതറിപ്പോയി. നമ്മെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടത് ഈജിപ്തുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും അതുപോലെ തന്നെ പലസ്തീനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമാണ്. അലക്സാണ്ടറിൻ്റെ ഒരു സൈന്യാധിപനായിരുന്ന ടോളമിയാണ് ഈജിപ്ത് സ്വന്തമായി സ്വീകരിച്ചത്. അവിടെയാണ് അലക്സാണ്ട്രിയ നഗരത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് തലസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം ഭരണം ആരംഭിച്ചു. ആരംഭകാലത്ത് പലസ്തീന ടോളമിയുടെ കീഴിലുള്ള ഈജിപ്തിൻ്റെ ഭാഗമായിരുന്നു. കിഴക്ക് സെല്യൂക്കസ് എന്ന സൈന്യാധിപനാണ് ഭരണമേറ്റെടുത്തത്. ബാബിലോണിൻ്റെ തലസ്ഥാനമായി സെല്യൂഷ്യയും സിറിയയുടെ തലസ്ഥാനമായി അന്റിയോക്കും, ഇങ്ങനെ 2 തലസ്ഥാനങ്ങളായി നിന്നു സെല്യൂക്കസിൻ്റെ രാജവംശം. അപ്പോൾ സെല്യൂക്കസ് രാജവംശവും ടോളമി രാജവംശവും 2 രാജവംശങ്ങൾ അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം കടന്നു വരുന്നു. കിഴക്ക് പലസ്തീന ഈജിപ്തിൻ്റെ കീഴിലായിരുന്നു കുറച്ചു കാലം, ഏതാണ്ട് BC 200 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽക്കാർക്ക് പൊതുവെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, മതസ്വാതന്ത്ര്യം പൂർണ്ണമായി. രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവർക്ക് പണ്ടേ നഷ്ടപ്പെട്ടു, ബാബിലോൺ പ്രവാസത്തിലൂടെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവർക്ക് പൂർണ്ണമായി ഒരിക്കലും പിന്നീട് വീട് കിട്ടിയിട്ടുമില്ല. എന്നാലും മതപരമായ മേഖലകളിൽ അവർക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഗ്രീക്ക് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനവും കടന്നു വരുന്നതായിട്ട് കാണാം. ഗ്രീക്ക് ഭരണത്തോടുകൂടി ദേശങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ, കുടിയേറ്റങ്ങൾ വളരെ എളുപ്പമായി തീർന്നു. അങ്ങനെ പലസ്തീനായ്ക്ക് പുറത്ത് പലസ്തീനായിലുള്ളതിനേക്കാൾ കൂടുതൽ യഹൂദർ വാസമുറപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അവരുടെ എല്ലാം സംസാര ഭാഷ ഗ്രീക്ക് ഭാഷയായിരുന്നു. അലക്സാണ്ട്രിയയിൽ തന്നെ പലസ്തീനായിൽ മൊത്തം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ യഹൂദർ വാസമുറപ്പിച്ചിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുക. ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം മാതൃഭാഷയായ ഹീബ്രുവും അരമായയൊന്നും അവർക്ക് പരിചയമില്ലാണ്ടായി. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഗ്രീക്കിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുക ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഗ്രീക്ക് ഭാഷയുടെ ഒരു വലിയ മുതൽ സംഭാവനയാണ് ഗ്രീക്ക് ബൈബിൾ. 300 ആദ്യഘട്ടത്തിൽ 270 BC 270 250 മധ്യയാണ് ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുന്നത് എന്ന് കരുതപ്പെടുന്നു. അത് അലക്സാണ്ട്രിയായി കേന്ദ്രമാക്കിക്കൊണ്ടാണ്. 70 മതപണ്ഡിതന്മാർ കൂടി ബൈബിൾ ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ട ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയാണ് സെപ്റ്റുവജിൻ്റ അഥവാ 70 ബൈബിൾ എന്ന് അറിയപ്പെടുന്ന ഗ്രീക്ക് വിവർത്തനമുണ്ടായത്. ഗ്രീക്ക് വിവർത്തനത്തോടു കൂടി തന്നെ മറ്റ് ഗ്രീക്ക് ഒറിജിനൽ ഭാഷയിലും യഹൂദരുടേതായിട്ടുള്ള കൃതികൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇപ്പോഴേയും യവന സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷതയായ അഥവാ ഒരു സംഭാവനയായി കാണുന്നത് ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് ബൈബിളുമാണ്. ഗ്രീക്ക് ഭാഷ പഠിച്ചതോടൊപ്പം വളരെ ശക്തമായ എഴുത്തും ആരംഭിക്കാൻ തുടങ്ങി. ഗ്രീക്ക് ഭാഷയിൽ വിവർത്തനം ചെയ്യുന്നു, അതുപോലെ തന്നെ ഒറിജിനലായ ഹീബ്രു ഭാഷയിലുള്ള ബൈബിളും ശേഖരിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലാണ് ജ്ഞാനികളുടെ ഒരു പുതിയ നിര തന്നെ രംഗത്ത് വരികയും വിജ്ഞാന ശാഖ സാഹിത്യശാഖ വികസിക്കുകയും ചെയ്തത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതാണ്. BC 200 വരെ ഇസ്രായേൽക്കാർ പൊതുവെ സ്വതന്ത്രരായിരുന്നു. മതപരമായ രീതിയിൽ ബൈബിളിൻ്റെ പകർത്തിയെഴുത്തിലും ഉൽപ്പാദനത്തിലും പഠനത്തിലുമൊക്കെ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു, വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ 200 ശേഷമുള്ള കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ വീണ്ടും സംഭവിച്ചു. സെല്യൂക്കസ് രാജവംശം ടോളമി രാജവംശത്തെ തോൽപ്പിക്കുകയും അങ്ങനെ പലസ്തീന ഈജിപ്തിൻ്റെ കീഴിൽ നിന്ന് സിറിയയുടെ കീഴിലേക്ക് മാറുകയും ചെയ്തു. BC 167 മുതൽ 164 വരെയുള്ള കാലഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായകമായ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അന്തിയോക്കസ് എപ്പിഫാനസ് അഥവാ അന്ത്യോക്കസ് നാലാമൻ ഇസ്രായേലില് ശക്തി ഉപയോഗിച്ച് നിർബന്ധമായി യവന സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടമാണത്. ഇതുവരെ സ്വതന്ത്രമായി തന്നെ അനേകർ യവന സംസ്കാരം സ്വീകരിക്കുകയും യവന ആചാരങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതുപോലെ എല്ലാവരും ഈ യവന സംസ്കാരം സ്വീകരിക്കണമെന്നും ആ ആചാരങ്ങളനുസരിച്ച് തന്നെ ജീവിക്കണമെന്നും നിർബന്ധം പിടിച്ച അന്ത്യോക്കസ്, സ്വയം ദൈവമായി പ്രഖ്യാപിച്ച എപ്പിഫാനസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രത്യക്ഷീകൃതനായ വെളിപ്പെട്ട ദൈവമെന്നാണ്. അപ്പോൾ സ്വയം ദൈവമായി അവരോധിക്കുകയും ദൈവമാണെന്ന് അവകാശപ്പെടുകയും ദൈവ ആരാധന ആവശ്യപ്പെടുകയും ചെയ്ത അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ ഇസ്രായേലിനെ ഒരു വലിയ പ്രതിസന്ധിയിലെത്തിച്ചു. നിർബന്ധമായും സീവൂസിൻ്റെ വിഗ്രഹം ജെറൂസലം ദേവാലയത്തിലും മറ്റെല്ലാ ആരാധനാ സ്ഥലങ്ങളിലും സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർബന്ധമാക്കി. അതുപോലെ തന്നെ പന്നിമാംസം ഭക്ഷിക്കുകയും പന്നിയെ ബലിയർപ്പിക്കുകയും ചെയ്യുകയും ഒരു രാജനിയമം വഴി നിർബന്ധമാക്കി. മാത്രമല്ല യഹൂദ തങ്ങളുടെ മക്കൾക്ക് ഛേദനാചാരം നൽകുന്നതും സാബത്ത് ആചരിക്കുന്നതും അദ്ദേഹം നിയമപ്രകാരം നിഷിദ്ധമാക്കി. ബൈബിള് വായിക്കാൻ പാടില്ല, ബൈബിള് സൂക്ഷിക്കാൻ പാടില്ല എന്ന നിയമവും കൊണ്ടുവന്നു. വണ്ടികളിൽ ലോഡ് കണക്കിന് ബൈബിളിൻ്റെ ചുരുളുകൾ കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് വെച്ച് കത്തിച്ചു ഈ മൂന്നര വർഷത്തിനിടയ്ക്ക്. ജെറൂസലം ദേവാലയത്തിൽ സീവൂസിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു, ബലിയർപ്പണം നിരോധിച്ചു. തന്നെയുമല്ല, സീവൂസിൻ്റെ വിഗ്രഹത്തിനും മറ്റ് യവന ദേവന്മാർക്കും ബലിയർപ്പണം നിർബന്ധമാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലായി ഇസ്രായേൽ ജനം. എന്താണ് ചെയ്യേണ്ടത്? ചുരുക്കം പേര് ഇതിനോട് സഹകരിച്ചവരുണ്ട്, പക്ഷേ ഭൂരിഭാഗം പേരും ഈ രാജകീയ പോളിസിയെ എതിർക്കുകയായിരുന്നു. ജീവൻ ത്യജിച്ചും ദൈവത്തിൻ്റെ നിയമം അനുസരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു വിഭാഗം ഈ കാലഘട്ടത്തിൽ വന്നു. സ്വയം വിശുദ്ധരെന്ന് വിശേഷിപ്പിച്ചിരുന്നു, ഹസീദീം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം. അവരാണ് പിന്നീട് ഫരിസേയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫരിസേയരെ കുറിച്ച് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കൂടുതൽ വിശദമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ മതപീഡന കാലത്ത് ജീവൻ രചിച്ചും ദൈവ നിയമങ്ങൾ അനുസരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത, വ്രതം ചെയ്ത ഒരു സമൂഹമായിരുന്നു പിന്നീട് ഫരിസേയർ എന്നറിയപ്പെടുന്നവർ, മരിക്കാൻ സന്നദ്ധരായവർ. പക്ഷേ ഇങ്ങനെ മരിച്ചതുകൊണ്ട് മാത്രം അർത്ഥമില്ല എന്ന് കരുതിയ വേറൊരു വിഭാഗം, മത്തഥിയാസ് എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അഞ്ചു മക്കളും കൂടി തുടങ്ങിവെച്ചു മറ്റൊരു വിപ്ലവ പ്രസ്ഥാനം, മക്കബായർ എന്നറിയപ്പെടും. യൂദാസ് മക്കബേയൂസ് എന്നറിയപ്പെടുന്ന മത്തഥിയാസിൻ്റെ ഒരു മകനിൽ നിന്നാണ് മക്കബായർ എന്ന പേര് തന്നെ ഉണ്ടായത്. മത്തഥിയാസിൻ മക്കളും കൂടി അന്ത്യോക്കസിൻ്റെ സേനാധിപനെ വധിക്കുകയും അതിനുശേഷം പ്രത്യാഘാതങ്ങൾ ഭയന്ന് മലയിലേക്ക് ഒളിച്ചോടുകയും ചെയ്തു. വനാന്തരങ്ങളിൽ അവർ ഒളിപ്പോര് സംഘടിപ്പിച്ചു. അനേകം ഇസ്രായേൽക്കാർ മക്കബായരുടെ കൂടെ കൂടി. അങ്ങനെ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ അന്ത്യോക്കസിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് 164 അദ്ദേഹം അവർ ദേവാലയം വീണ്ടെടുത്തു, ശുദ്ധീകരിച്ചു. അങ്ങനെ ദേവാലയം വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കാനായി അവർ ആണ്ടുതോറും ഒരു ഉത്സവം ആഘോഷിക്കുമായിരുന്നു, തിരുനാൾ ആഘോഷിക്കുമായിരുന്നു. അതാണ് പ്രതിഷ്ഠയുടെ തിരുനാൾ എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധം, അത് കാലക്രമത്തിൽ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം അതിൻ്റെ സഹോദരന്മാർ ഏറ്റെടുത്തു. ഇസ്രായേലും സിറിയയുമായിട്ടുള്ള അല്ലെങ്കിൽ സെലൂക്കസ് രാജവംശവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും യുദ്ധത്തിൻ്റേതും സംഘട്ടനത്തിൻ്റേതുമായിരുന്നു. അവസാനം 142 ഇസ്രായേൽക്കാർ സ്വന്തമായി ഒരു രാജവംശം തന്നെ സ്ഥാപിക്കാൻ സാധിച്ചു, ശിമയോൻ മക്കബേയൂസ് എന്ന പേരിൽ. യൂദായുടെ സഹോദരനായ ശിമയോൻ്റെ നേതൃത്വത്തിൽ ഒരു രാജവംശത്തിന് തന്നെ തുടക്കം കുറിക്കുകയായി 142. ഹസ്മോനേയ രാജവംശം എന്നാണ് ഇതറിയപ്പെടുന്നത്. മത്തഥിയാസിൻ്റെ വലിയ വല്യപ്പനായിരുന്നു ഹസ്മോനേയൂസ് എന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു കുടുംബം, ഒരു പുരോഹിത കുടുംബമായിരുന്നു, ഇസ്രായേലിൽ ഒരു രാജവംശം ആരംഭിച്ചു. അത് ഏകദേശം 72 വർഷത്തോളം ദീർഘിച്ചു. AD BC 63 റോമക്കാർ ഇസ്രായേലിനെ കീഴടക്കുന്നവരെ. ഈ കാലഘട്ടത്തിന്റെ ചരിത്രം പ്രത്യേകിച്ചും മതപീഡനത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രമാണ് മക്കബായരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ കാണുക, വളരെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മതപീഡനത്തിന്റെ കാലത്താണ് ദാനിയേലിന്റെ പുസ്തകം രചിക്കപ്പെടുന്നത്. ദാനിയേലിന്റെ പുസ്തകം രചിക്കുന്നതിന്റെ തന്നെ മുഖ്യമായ ഉദ്ദേശ്യം മതപീഡനങ്ങളുടെ സാഹചര്യത്തിലും ജീവൻ ത്യജിച്ചുകൊണ്ടും ദൈവത്തോടും ദൈവത്തിന് കൽപ്പനകളോടും വിശ്വസ്തത പാലിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വിശ്വസ്തരായിരുന്നവർക്ക് ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ കഥകളാണ് ദാനിയേൽ കഥകൾ എന്ന് പറയുന്നത്. ഇനി സ്വയം ദൈവമായി പ്രഖ്യാപിച്ച അന്തിയോക്കസിൻ്റെ ചിത്രം, സ്വയം ദൈവമായി പ്രഘോഷിക്കുന്ന രാജാക്കന്മാർ നബുക്കദ്നേസറിൻ്റെ ചിത്രത്തിൻ്റെ പിന്നിൽ തെളിയുന്നുണ്ടാവും. അപ്പോക്കലിപ്റ്റിക് എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യരൂപം തന്നെ ഈ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടു വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതാണ്. BC 63 പോംപേ, കോൺസുൽ പോംപേ പലസ്തീന കീഴടക്കി, റോമക്കാരനായ പോംപേ. അതോടുകൂടി ഈ ഗ്രീക്ക് ഭരണം അവസാനിക്കുകയായി, ഗ്രീക്ക് കാലഘട്ടം. ഇനി അങ്ങോട്ട് BC 63 മുതൽ AD 135 വരെയുള്ള കാലഘട്ടം റോമൻ ഭരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലത്ത് റോമക്കാർ നേരിട്ടായിരുന്നില്ല പലസ്തീന ഭരിച്ചിരുന്നത്. അവിടെയുള്ള ഹസ്മുണയ രാജവംശത്തിന് പിന്തുടർച്ചക്കാരും അവസാനം BC 40 ഹെറോദേസിനെ രാജാവായി വാഴിക്കുകയും 37 അദ്ദേഹം ഹെറോദേസ് പലസ്തീനയുടെ മുഴുവൻ ഭരണമേറ്റെടുക്കുകയും ചെയ്തു. ഹെറോദേസ് മഹാരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെറോദേസിന്റെ ഭരണം ഹെറോദേസിന്റെ മക്കളിലൂടെ ഉണർന്നു. പക്ഷേ ഹെറോദേസും മക്കളും റോമൻ ആധിപത്യത്തിന് കീഴിലായിരുന്നു. റോം അനുവദിച്ചിടത്തോളം കാലം മാത്രമേ അവർക്ക് ഭരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ ഹെറോദേസ് മഹാരാജാവിന്റെ ഭരണത്തിന്റെ അവസാനത്തിലാണ് ചരിത്രം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുക. BC 4 ഹെറോദേസ് മഹാരാജാവ് മരിക്കുന്നത്. അതിനു മുൻപ് നസത്രേ ജോസഫിന്റെ മകൻ എന്നറിയപ്പെടുന്ന യേശു ബേത്ലഹത്ത് ജനിച്ചു. മിശിഹായുടെ ജനനം അവിടെയാണ്. ദാവീദിന്റെ നഗരം എന്നറിയപ്പെടുന്ന ബേത്ലഹത്ത് യേശു ജനിക്കുന്നതോടുകൂടി പുതിയ നിയമത്തിന്റെ തുടക്കമായി നമുക്ക് പറയാം. പക്ഷേ റോമൻ ഈ ഒരുക്കത്തിന്റെ കാലഘട്ടം, ഈ റോമൻ ഭരണത്തിന് കീഴിലുള്ള ഇസ്രായേലിന്റെ ചരിത്രം ദീർഘിക്കുകയായി പിന്നീട്. യേശുവിനെ കുറിച്ചും യേശുവിന്റെ കാലഘട്ടത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് കാണുന്നതാണ്. ഇപ്പോഴേ ഏതാനും ചില ഡേറ്റുകൾ മാത്രം സൂചിപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. AD BC എന്ന വേർതി തന്നെ ഉണ്ടാകുന്ന യേശുവിനോടുകൂടിയാണ് കർത്താവിൻ്റെ വർഷമെന്നാണ് AD 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 135 എന്ന് പറയും. കർത്താവിൻ്റെ വർഷം BC BC എന്ന് പറയും. ഇപ്പോൾ യേശുവിൻ്റെ ജനനത്തോടുകൂടി ചരിത്രത്തെ തന്നെ രണ്ട് ഭാഗമായി AD എന്നും BC എന്നും തിരിക്കുന്നതായിട്ട് കാണാം. പിന്നീടാണ് ഇപ്രകാരമുള്ള കാലഗണനകൾ ആരംഭിച്ചതെങ്കിലും AD 27 സ്നാപക യോഹന്നാൻ രംഗപ്രവേശവും യേശുവിൻ്റെ സ്നാനവും. AD 30 യേശുവിൻ്റെ മരണമെന്ന് പൊതുവെ കരുതപ്പെടുന്നു. AD 36 പൗലോസിന്റെ മാനസാന്തരമായി മതപീഡനത്തിന് തുടക്കവുമായി. ഇനി AD 50 ജെറൂസലം സോനഹദോസ് ഇസ്രായേലിൽ നിന്ന് വേറിട്ട് വിജാതിരടുക്കിലേക്ക് സുവിശേഷം പ്രഘോഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. AD 66 റോമക്കാർക്കെതിരായിട്ടുള്ള വലിയ കലാപം ഇസ്രായേൽ പൊട്ടിപ്പുറപ്പെട്ടു. അതോടുകൂടി യഹൂദരുടെ യുദ്ധവും. AD 70 ജെറൂസലം പട്ടണം നിലം പരിശാക്കപ്പെട്ട് ദേവാലയം അഗ്നിക്കിരയായി. യഹൂദരെ അനേകം പേർ തടവുകാരായി ലോകത്തെ നാനാഭാഗത്തേക്ക് നാടുകടത്തി. ഇങ്ങനെ ജെറൂസലം ദേവാലയത്തിൻ്റെ നാശം AD 70. പിന്നീട് ഒരു ഏതാണ്ട് 60 ശേഷം AD 132 വീണ്ടും ഒരു കലാപം ഉണ്ടാവുകയും 135 പൂർണ്ണമായും ജെറൂസലം തകർക്കപ്പെടുകയും യഹൂദർ നാടുകടത്തപ്പെടുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടമാണ് BC 63 മുതൽ AD 135 വരെയുള്ള കാലഘട്ടമാണ് പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടം. ഈ ഒരു ട്രാൻസിഷൻ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള കടന്നുപോകലിൻ്റെയും കാലഘട്ടം. നമുക്ക് ഈ കാലഘട്ടം വിശദമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ചും യേശുവിൻ്റെ കാലത്തെ പലസ്തീനയുടെ സവിശേഷതകൾ നമ്മൾ കാണണം. യേശുവിൻ്റെ പ്രബോധനങ്ങളെല്ലാം സുവിശേഷങ്ങളുടെയും ലേഖനങ്ങളുടെയും വിശദമായിട്ട് വീണ്ടും പഠിക്കുന്നതാണ്. തൽക്കാലം നമുക്ക് ഈ വിചിന്തനങ്ങൾ റിഫ്ലക്ട് ഇവിടെ നിർത്താം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ അനന്തമായ കരുണയും കരുതലും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം കർത്താവേ, ഒരു സാമ്രാജ്യത്തിനും ഒരു രാഷ്ട്രീയ ശക്തിക്കും ഇവിടെ നിലനിൽപ്പില്ല എന്നും അങ്ങുമാത്രമാണ് ഈ ചരിത്രത്തെ നയിക്കുന്ന അദൃശ്യനായ ദൈവമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, പീഡനങ്ങളുടെ കാലത്ത് അങ്ങയെക്കുറിച്ച് കൂടുതലായി ഇസ്രായേൽ ജനം അറിഞ്ഞതുപോലെ ഞങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളിലും പരാജയങ്ങളിലും നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാനും അങ്ങയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയിൽ നിന്ന് ശക്തിയാർജിക്കാനും കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.